ദൈവവചനത്തിൽ കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. കെ ആർ പുരം ചർച്ചിനെക്കുറിച്ച് കർത്താവ് എന്താണ് കർത്താവിന് പറയാനായിട്ടുള്ളത് എന്നൊക്കെയുള്ള ചിന്തയൊക്കെയാണ് ഞാനിങ്ങനെ പ്രാർത്ഥനയിലിരിക്കുമ്പം എന്റെ ഹൃദയത്തിലൊരു ചിന്ത വന്നു. ഞാൻ വിചാരിക്കുന്നത് കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുക. ആ ചിന്ത ഇതായിരിക്കുന്നു, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരായി പോകുന്ന കുറെ പേർ, ഒരുപക്ഷെ കർത്താവിന് അവരെ ഓർത്തുള്ളൊരു ഭാരമായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട്, ഇടദിവസങ്ങളിൽ മീറ്റിംഗ് ഉണ്ട്, ഒരുപക്ഷെ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയുണ്ട്, വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ദിവസങ്ങളിൽ ഇച്ചിരി സമയമായിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കാതെ ഒരു തൃപ്തരായിരിക്കുന്ന ഒരവസ്ഥ സ്വരങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, അതിന്റെ അപ്പുറത്തേക്കൊന്ന് ഇറങ്ങിച്ചില്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, നമ്മളവിടെ പറഞ്ഞ പോലെ വെളിപാടസ് എന്ന് പറഞ്ഞ പോലെ ഉടുപ്പുമല്ല മാത്ത കുറെ പേർ സബ്ദീസ് നിനക്കുണ്ടെന്ന് പറഞ്ഞ പോലെ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ട്. പക്ഷേ ജനറലി കർത്താവിന് നമ്മളെക്കുറിച്ച് ആ വലിയ കൺസേൺ ഉണ്ട്. സ്വരങ്ങളെ ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത്രയൊക്കെ മതി, ഓക്കെയാണ് എന്നുള്ള ചിന്തയാണെങ്കിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അടുത്തൊരു പടിയിലേക്ക് വളരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം, Matthew 28:28. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. എന്തിനാണ് കർത്താവ് വന്നത് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വാക്യമാണത്, ഫോർ വാട്ട് പെർപ്പസ് ജീസസ് കെയിം ഇൻ ടു ദിസ് വേൾഡ്. എന്ത് കാര്യത്തിനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്? മറ്റൊരു വാക്യം നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, Luke 19:10 അല്ലെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ്. ഇപ്പോൾ കർത്താവ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ പ്രകാരം പറഞ്ഞു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ കർത്താവ് വന്നതിന്റെ കാര്യങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ വെളിപ്പെടുകയാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ. അടുത്തത് നമ്മൾ നേരത്തെ വായിച്ചു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാൻ. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ശുശ്രൂഷിക്കപ്പെടുവാനല്ല, പിന്തിയന ശുശ്രൂഷിക്കുവാൻ. Did not come to be served, but to serve. എന്റെ സാഹചര്യം നമുക്കറിയാം. സഹോദരന്മാരുടെ അമ്മ കർത്താവിനെ റിക്വസ്റ്റ് ആയിട്ടിരുന്നു. റിക്വസ്റ്റ് ഇതാണ്, എന്റെ മക്കൾ ഒരുത്തനെ ഇടത്തു വരുത്തണം, ഒരുത്തനെ വലത്തു വരുത്തണം, ഇപ്പൊന്നും വേണ്ട, നീ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോ മതി എന്നുള്ള റിക്വസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല റിക്വസ്റ്റ് അല്ലേ? ഇവിടെ ഒന്നും അധികാരവും സ്ഥാനമൊന്നും വേണ്ട, എവിടെയാ മഹത്വത്തിൽ വരുമ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി, ഇടത്തും വലത്തും. കർത്താവിന് മറുപടി പറയുന്നുണ്ട്, അതിന്റെ പക്ഷേ താഴേക്ക് നോക്കുമ്പോൾ അവിടെ 10, ഇത് കേട്ടപ്പോൾ മറ്റ് 10 പേർക്ക് ഇച്ചിരി പ്രശ്നമായി അല്ലെ. അത് കേട്ടപ്പോൾ 24-ാം വാക്യം, ശേഷം 10 പേരത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടുണ്ടോ? അവർ ഇഷ്ടപ്പെട്ടില്ല, അതാ ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അമ്മ ഓൾറെഡി റെക്കമെൻഡേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ്. രണ്ടുപേരപ്പുറത്ത് ഇടത്തും വലത്തോടെ നിൽക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നു, അമ്മയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഇപ്പുറത്തെ 10 ശിഷ്യന്മാര് ഇത് കണ്ടിട്ട് അവർക്ക് ആപ്പാടെ പ്രയാസമായി. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് അവരോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞു, ഈ ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരുടെ മഹത്തുക്കൾ അധികാരം നടത്തുന്നു, നിങ്ങളിൽ അങ്ങനെയാകരുത്. ലോകത്തിന്റെ സിസ്റ്റം പറയാം, ലോകത്തിന്റെ സിസ്റ്റം വലിയവനായി എന്ത് ചെയ്യാം, അധികാരം നടത്തുന്നു, കർത്തൃത്വം നടത്തുന്നു. കർത്താവ് പറയാം, നിങ്ങളിൽ അങ്ങനെയായിരിക്കരുത്. ലോകത്തിന്റെ സ്റ്റാൻഡേർഡിന് നേരെ ഓപ്പോസിറ്റ് സ്റ്റാൻഡേർഡാണ് കർത്താവിന്റെ സ്റ്റാൻഡേർഡ്. ഈ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് എന്തൊക്കെയുണ്ടോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. കാരണം ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഈ ലോകത്തെ, ഈ ലോകത്തിന്റെ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ വായിക്കുന്നവരൊക്കെ സൂക്ഷിച്ചോണം. സെൽഫ് ഹെൽപ്പ് ബുക്സ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്നതാ. ഞാനിവിടേക്ക് നോക്കാറുണ്ട് കേട്ടോ ഈ ബുക്സൊക്കെ. കാരണം എനിക്ക്, കാരണം ഞാൻ ക്യൂരിയോസിറ്റി ചെറിയ കൂടുതലായിട്ട് എല്ലാം വായിച്ചു നോക്കും. പക്ഷെ സെൽഫ് ഹെൽപ്പ് ബുക്സിന്റെ അകത്തൊക്കെ എന്നാ പറഞ്ഞറിയോ, എങ്ങനെ വലിയവനാകണം, ഹൗ ടു ബി സക്സസ്ഫുൾ, എങ്ങനെ വിജയിയാകണം. ഈ ഇതേ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ചർച്ചിലേക്കും കയറി വന്നു. ഇതേ മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് ഇപ്പോൾ ചർച്ചിലും ബൈബിൾ കോളേജിലൊക്കെ പലയിടത്തും അവർക്ക് ചില സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിന്റെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നറിയോ, എങ്ങനെ വിജയിയാകാം, എങ്ങനെ വലിയവനാകാം, എങ്ങനെ നേതാവാകാം, എങ്ങനെ മിടുക്കനാകാം. പക്ഷെ കഥ പറഞ്ഞു, നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലും എന്ത് ചെയ്യണം, ഒടുക്കത്തവനാണ്. ഒന്നാലും ചോദിക്ക, ഒന്നാമനാകാനുള്ള ചിന്ത ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാവോ, ആ ചിന്ത ഉള്ളിൽ വരുമ്പോൾ തന്നെ എന്റെ കർത്താവേ ഏറ്റവും ഒടുക്കത്തവനായിട്ട്, യജമാനാകാനായിട്ട് ആഗ്രഹം വരുമ്പോൾ ദാസനാകാനായിട്ട്. കർത്താവ് ഒരു വലിയ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുക. എന്ത് പറഞ്ഞു? അതെ, ഞാൻ തന്നെ മനുഷ്യർത്വം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. സ്വരങ്ങളെ ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ വളരെ അത്ഭുതത്തോടെ ധ്യാനത്തോടെ കൂടി നമ്മൾ നിൽക്കണം. കാരണം നമ്മുടെ കർത്താവിന്റെ തിരുവായ് ഒഴിഞ്ഞ് പറഞ്ഞതാണ്, മനുഷ്യപുത്രൻ ഈ ഭൂമിയിൽ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ലെന്ന്. ഇന്ന് ലോകത്തിന്റെ പ്രത്യേകത, കാല് എത്തിച്ചു കൊടുക്കുക, കാല് തിരുവിക്കൂ, കാല് തിരുവിക്കുവാനും പുറകിൽ നടക്കുവാനും ആൾക്കാരുള്ളപ്പോഴാണ് നമുക്ക് തോന്നുന്നു നമ്മളെന്തോ ആണെന്ന്. അല്ലെ, നല്ല ചോദിക്കുക, നമ്മളെ ബഹുമാനിക്കാനും നമ്മുടെ ചുറ്റും പത്ത് പേര് വന്ന് നമ്മളോട് സംസാരിക്കുകയും എന്നെ നമ്മളെ നമ്മളെ അങ്ങ് ഉയർത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്കും തോന്നും എന്താണ്, ഞാൻ എന്തോ ആയെന്ന്. അല്ല, അതിലല്ല നമ്മുടെ വ്യക്തിത്വം അടങ്ങിയിരിക്കേണ്ടത്, അതിലല്ല നാം എന്തായിരിക്കുന്നത്. ഇവിടെ പറയുക, മനുഷ്യപുത്രൻ പോലും വന്നത് എന്തിനു വേണ്ടിയിട്ട്, ശുശ്രൂഷിക്കുവാൻ. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷിക്കുവാനായിട്ടാണ്. എന്തായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ, എന്തായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ, എന്തായിരുന്നു? തിരുവേദന പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില വാക്യങ്ങൾ കാണാൻ പറ്റും. എസ്.കെ. പ്രവാചകന്റെ പുസ്തകം അതിന്റെ 34 അധ്യായം, എസ്.കെ. ചാപ്റ്റർ 34, അതിന്റെ 15 വാക്യം, വേഴ്സസ് 15 ഓൺവേഴ്സ്, 15 and 16. കർത്താവിനെ കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഒരു പ്രവചനമാണ്. കർത്താവ് ഒരു ഇടയനായിട്ടവിടെ കാണുക. എന്താ ഇടയന്റെ പ്രത്യേകത? നമ്മൾ ഇടയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിനെ അറിയോ, ഈ ആടുകളെയൊക്കെ നയിച്ച് വടിയൊക്കെ പിടിച്ച് ലീഡറായിട്ട് പോകുക എന്നുള്ള നമ്മുടെ ചിന്ത അല്ലേ. ഇടയൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ, ഇടയൻ വരുമ്പോൾ എന്താ, വടിയൊക്കെ പിടിക്കുന്നു, എന്നാ ഇടയ്ക്ക് രണ്ടടി കൊടുക്കുന്നു, ഇതിന്റെ മുൻപേ നടക്കുന്നു, ആടുകളെല്ലാം പുറകെ വരുന്നു എന്നുള്ളൊരു പിക്ചർ നമുക്ക് ഇടയനെ കുറിച്ചുള്ളത്. പക്ഷേ എന്താണ് യഥാർത്ഥ ഇടയൻ എന്ന് നമ്മളിവിടെ കാണുക, എന്താണെന്നറിയാമോ? ഇവിടെ എഴുതിയാണ്, ഐ വിൽ ഫീഡ് മൈ ഫ്ലോക്ക് ആൻഡ് ഐ വിൽ ലീഡ് ദം ടു റെസ്റ്റ്. ഞാൻ എന്റെ ആടുകളെ എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും, രണ്ട് അവയെ റെസ്റ്റ് കിടത്തും എന്ന് പറയാൻ റെസ്റ്റിലേക്ക് നയിക്കും. റെസ്റ്റ്, ഫീഡ് ചെയ്യുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവരെ റെസ്റ്റിലേക്ക് നയിക്കുക. പിന്നെ അടുത്തത് പറയുകയാണ്, ഐ വിൽ സീക്ക് ദ ലോസ്റ്റ്, ബ്രിങ് ബാക്ക് ദ സ്കാറ്റേർഡ്, ബൈൻഡ് അപ്പ് ദ ബ്രോക്കൺ ആൻഡ് സ്ട്രെങ്തൻ ദ സിക്ക്. കാണാതെ പോയതിനെ അന്വേഷിക്കുന്നു, ഓടിച്ചു കളഞ്ഞതിനെ തിരികെ വരുത്തുന്നു, മുറിവ് വെച്ചതിനെ, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുന്നു, ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുന്നു. സ്വരങ്ങളെ, ഇതായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷ. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കർത്താവ് ഒരു ദാസനായിട്ടാണ്, കർത്താവിന്റെ ദാസനായിട്ട് കാണുകയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ് സഹോദരങ്ങളെ, കർത്താവ് ശുശ്രൂഷിക്കുകയാണ്. രണ്ടു തരത്തിലുള്ള ശുശ്രൂഷ ഉണ്ട് കേട്ടോ, ഒന്ന് മിനിസ്റ്ററിംഗ് ടു ഗോഡ്, രണ്ട് മിനിസ്റ്ററിംഗ് ടു പീപ്പിൾ. ഒന്ന് ദൈവത്തെ ശുശ്രൂഷിക്കുക, രണ്ട് മനുഷ്യരെ ശുശ്രൂഷിക്കുക. ആ ഒരു വ്യക്തിയുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തെ ശുശ്രൂഷിക്കപ്പെടുമ്പോൾ അത് ആനുപാതികമായിട്ട് അവന്റെ ഹൃദയത്തിൽ വരുന്ന ഒരു കാര്യമാണ് മനുഷ്യരെ ശുശ്രൂഷിക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില ആൾക്കാർ മനുഷ്യരെ മാത്രം ശുശ്രൂഷിക്കാനായിട്ട് ഓടി കിടക്കുക, ഭയങ്കര പരിപാടിയാണ്. അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു ഒരു കാര്യമില്ല, രാഷ്ട്രീയക്കാരുടെ ഓട്ടം പോലെ ഒരു കാര്യമില്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തെ ശുശ്രൂഷിക്കുക. എങ്ങനെയാണ്? ദൈവത്തിന് തൃപ്തിയാകുമോളം അവന്റെ സന്നിധിയിലിരുന്ന് അവനെ മഹത്വപ്പെടുത്തി കർത്താവിനെ സ്തുതിച്ച് കർത്താവിൽ നിന്ന് കേട്ട് കർത്താവിന്റെ കൂടെ മിനിസ്റ്ററിംഗ് അണ്ടു ദ ലോർഡ്. അതാ ഫസ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തത്? ഇടയ്ക്കിടെ വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് ഇടയ്ക്കിടെ എന്ത് ചെയ്തു? മരിയയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിതാവിനെ ശുശ്രൂഷിക്കുക. രാത്രികാലങ്ങളിൽ ഉണർന്നിരുന്ന് പിതാവിനെ ശുശ്രൂഷിക്കുക. തന്റെ പരശുശ്രൂഷയുടെ സമയത്തിന് മുൻപ് 40 ദിവസം ഉപവസിച്ചുകൊണ്ട് പിതാവിനെ ശുശ്രൂഷിച്ചു. പിതാവിനെ ശുശ്രൂഷിച്ചു. പേശുകർത്താവിന്റെ ചിന്ത നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ ശുശ്രൂഷിക്കുന്നു. രണ്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം തന്റെ ഹൃദയ വ്യക്തിയുടെ ഉള്ളിലേക്ക് പകരും. അവിടെയാ മനുഷ്യരെ ശുശ്രൂഷിക്കുക എന്ന രണ്ടാമത്തെ തലത്തിലേക്ക് വരുന്നത്. മിനിസ്റ്ററിംഗ് ആൻഡ് പീപ്പിൾ, മനുഷ്യരെ ശുശ്രൂഷിക്കുക. മനുഷ്യരെ ശുശ്രൂഷിക്കുക. നമ്മളൊക്കെ ശുശ്രൂഷ ലഭിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ കർത്താവിന്റെ പ്രത്യേകത, കർത്താവ് ശുശ്രൂഷിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നയാളാണ്. തന്റെ ജീവിതകാലം വേണ്ടി കർത്താവ് ശുശ്രൂഷയായിരുന്നു. എന്താ കാര്യത്തിലാണ് കർത്താവ് ശുശ്രൂഷിച്ചത്? ഒന്ന്, കർത്താവ് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ കർത്താവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മൾ വിചാരിക്കും ദൈവവചനം പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് എന്താണെന്നറിയാമോ? ശുശ്രൂഷിക്കുകയാണ് മറ്റുള്ളവരെ. ദൈവവചനം പ്രസംഗിക്കുന്ന ശുശ്രൂഷയാണ്. രണ്ട്, വ്യക്തിപരമായി ദൈവവചനം മറ്റുള്ളവരോട് പറയുന്ന ഒരു ശുശ്രൂഷയാണ്. വ്യക്തിപരമായി കർത്താവിനെ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. അവൻ അധികാലത്തിൽ ദൈവാലയത്തിൽ വന്ന് പ്രസംഗിച്ചു. രണ്ട്, ശമയ്യാക്കാരി സ്ത്രീ, അതുപോലെ തന്നെ നമ്മള് നിക്കോദീമോസ്, ഇങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ശുശ്രൂഷിക്കുക, ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അടുത്തത്, ഒരാളെ ക്ഷീണിച്ചിരിക്കുക, ആ വ്യക്തി ഒന്ന് എൻകറേജ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. ചിന്തിച്ചിട്ടുണ്ടോ ഒരു ശുശ്രൂഷയാണ്? ഒരാളെ എൻകറേജ്, ഉത്സാഹിപ്പിക്കുക. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ മെറ്റീരിയൽ നീഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എവിടെയാ യേശു പാവങ്ങളെ സഹായിച്ചത്? അങ്ങനെ വാക്യം ബൈബിളിലുണ്ട്. എവിടെയെന്നറിയോ? യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 29-ാം വാക്യം, ജോൺ ചാപ്റ്റർ 13:29. കണ്ടോ, ഇവിടെ ഈ കർത്താവ് തന്റെ അത്താഴത്തിന്റെ സമയത്തിരുന്നപ്പോൾ ഈ യൂദാസിനോട് കർത്താവ് പറഞ്ഞു, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. പെട്ടെന്ന് യൂദാസ് എന്ത് ചെയ്തു? യൂദാസ് അപ്പൊ എഴുന്നേറ്റ് പോയി. അപ്പൊ എഴുതി വെച്ചിരിക്കുകയാണ്, പണസഞ്ചി യൂദയുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിക്കുവാനോ ദരിദ്രത്വത് കൊടുക്കുവാനോ യേശു എന്നോട് കൽപ്പിക്കാൻ തോന്നി. ദരിദ്ര കൊടുക്കണം എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർക്ക് കർത്താവ് അങ്ങനെ പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞപ്പം കാരണം സൗരങ്ങൾ ഈ ഒരൊറ്റ കോണ്ടക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്നറിയാവോ? കർത്താവിന്റെ കാശ് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഒന്ന്, അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുവാനും രണ്ട്, ദരിദ്രരെ സഹായിക്കുവാനും കർത്താവ് ചോദിച്ചു. തിരുവനന്തപുരത്ത് നമ്മൾ അങ്ങനെ ഒരു ഒരുപാട് കാര്യം കാണാൻ എന്താ കാണാത്തെന്നറിയാവോ? നിന്റെ വലങ്കൈ ചെയ്യുന്നതെന്ന് ഇടങ്കൈ അറിയരുത്. കർത്താവ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. കാരണം വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് യൂദായോട് പറഞ്ഞു ഏൽപ്പിച്ചു. യൂദ
എന്ത് തോന്നണം? കർത്താവ് കാണുന്ന കാര്യങ്ങൾ കർത്താവ് യൂതാവ് അവകാശം കൊടുക്കണം, അല്ലെങ്കിൽ യൂതായിട്ട് പറഞ്ഞു ദരിദ്രരെ ആരെ കണ്ടാലും ശരി അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യണം. സോഹരങ്ങളെ, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികൾക്കിടയിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. എന്താ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? കാരണം അല്ലെങ്കിൽ നീ പോയി വേഗം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഇവർക്ക് തന്നെ തോന്നിയത് ഒന്നില്ലേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്നില്ലേ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടവരെ മേടിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കണം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കർത്താവിന്റെ കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാര് പൗലോസിനെയും ഒക്കെ അയക്കുമ്പോഴത്തേന് അവരോട് പറഞ്ഞു ഒരു കാര്യം മാത്രം മറന്നുപോയരുത്, ദരിദ്രരുടെ കാര്യം എന്ത് ചെയ്യരുത്, മറന്നുപോയത്. എവിടുന്ന് പഠിച്ചത്? എവിടുന്ന് പഠിച്ച? അവര് കർത്താവിന്ന് പഠിച്ചതാ, കർത്താവിന്ന് പഠിച്ചതാ. സ്വരം, അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മെറ്റീരിയൽ നീഡ്സിന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശുശ്രൂഷിക്കുക. ഒരു വാക്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വാക്യം. ഫിലിപ്പി ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം പൗലോസ് ഫിലിപ്പിൽ എങ്ങനെ സന്തോഷത്തിന്റെ അധ്യായമാണ്. പൗലോസ് ഒരു സന്തോഷം കൂടെ പറയും, ഒത്തിരി സന്തോഷത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു സന്തോഷം പറയാണ്. എന്താ പറയുക? നിങ്ങൾ എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ കർത്താവിൽ വളരെ സന്തോഷിച്ചു. അടുത്തത്, മുമ്പേ തന്നെ നിങ്ങൾക്ക് ആണല്ലോ പൗലോസ് പറയാണ്, നിങ്ങൾ ഈ എന്ത് ചെയ്തു, ഫിലിപ്പിയ സഭ എന്ത് ചെയ്തു, പൗലോസിന്റെ ഗിഫ്റ്റ് അയച്ചു കൊടുത്തു. ഇതിൽ നിന്നാണ് ഈ ലെറ്റർ ഉണ്ടായത് കേട്ടോ. പൗലോസിന് ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തതിൽ നിന്നാണ് ഈ ലെറ്റർ ആരംഭിച്ചിരിക്കുന്നത്. അതാണ് അവിടെ നിന്നാണ് തുടക്കം ഇതിന്റെ ലെറ്ററിന്റെ. പൗലോസ് പറയാണ്, എനിക്ക് സമൃദ്ധി എല്ലാം ഉണ്ട്, സമൃദ്ധിയിലിരിപ്പാൻ എനിക്കറിയാം, താഴ്ചയിലിരിപ്പാൻ അറിയാം, എനിക്കൊന്നും പ്രശ്നമല്ല. കാരണം വിളിക്കാനൊന്നും വിഷയമല്ല, മരിക്കാൻ പോകുന്ന ഒരാൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും വിഷയമാണോ? പുള്ളിയോട് ഉണ്ടേ സ്തോത്രം, ഇല്ലേ സ്തോത്രം, പട്ടിണി കിടക്കുകയാണെങ്കിൽ അതിലെ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നയാളാ പൗലോസ്. പക്ഷേ ഇവരൊരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തപ്പോഴേ പൗലോസിന് ഭയങ്കര സന്തോഷം. വേറെ ഒന്നുമല്ല, അവരെനിക്ക് വേണ്ടിയെന്നും എന്നെക്കുറിച്ച് ചിന്തിച്ചല്ലോ, എനിക്ക് വേണ്ടിയെന്ന് കരുതിയല്ലോ എന്നൊരു ചിന്ത പൗലോസിന്റെ ഹൃദയത്തിൽ വന്നിട്ട് പറയാണ് അതിന്റെ 17-ാം വാക്യം
ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കും. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി. എക്സ്ട്രാപ്രോസിന്റെ കൈകാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കും.
ഞാൻ ദാനം ആഗ്രഹിക്കുന്നതല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരത് അയച്ചു കൊടുത്തത് എന്താണ്? അവർക്ക് തന്നെ നിത്യതയിൽ കർത്താവിന് പ്രതിഫലം കിട്ടുവാൻ കാരണമായി തീരും. ഇതാണ് പൗലോസ് സന്തോഷിക്കാൻ കാരണമായി തീർന്നത്. കാരണം പൗലോസ് ഞാൻ വിചാരിക്കുന്നത് ഒരിക്കലും കുറെ കാശ് കിട്ടി സന്തോഷിക്കുന്നയാളല്ല. കപ്പലുടമസ്ഥന്റെ മോന് ഇനി നമ്മൾ കോടികൾ കൊണ്ടിട്ട് കൊടുത്താലും പുള്ളി അതൊന്നും എന്ത് ചെയ്തില്ല, അത് ബാധിക്കത്തില്ല. പക്ഷേ ഒന്നാമത്തെ കാര്യം, അവരെന്നെ കുറിച്ച് ചിന്തിച്ചല്ലോ, നല്ല ലക്ഷണം. അതാണെന്ന് അറിയോ, നമ്മൾ എപ്പോഴും അറിയാം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നേ. ആത്മീയമായിട്ട് ഒരു നല്ല ലെവലിൽ നിൽക്കുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അല്ലാത്തവ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനായിട്ട് തോന്നത്തില്ല. ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത വരുമ്പം ഓർത്താൽ മതി ഇപ്പം വലിയ കുഴപ്പമില്ലാത്തവരാണ്. ശ്രദ്ധിച്ചാൽ മതി, ഞാനങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഫോൺ ചെയ്യണമെന്നൊക്കെ തോന്നുന്നത് എപ്പോഴാണെന്നറിയോ, നല്ല പ്രാർത്ഥനയ്ക്കായിരിക്കും പെട്ടെന്ന് ഒരു തോന്നി ഒരു ഇന്നയാൾക്കൊന്ന് ഫോൺ ചെയ്യണമല്ലോ. ഞാൻ വളരെ കുറവ് ഫോൺ ചെയ്യുന്ന ഒരാളാണ്. ഇനി അടുത്ത എനിക്ക് രസകരമായിട്ട് തോന്നിയത്, ഞാൻ പണ്ട് കഴിഞ്ഞതിന്റെ 9-ാം ആഴ്ച ഞാൻ തോന്നുന്നു ഒരു വചനം പ്രസംഗിച്ചായിരുന്നു. എന്താണെന്നറിയോ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ എന്താണ്? വഴിപാടും യാഗവുമാ യേശു അർപ്പിച്ചതുപോലെ. അതേ വാക്യം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ അയച്ചു തന്നത്, 18-ാം വാക്യം വെസ്റ്റീൻ, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി. കണ്ടോ, ഇറ്റ്സ് എ ഫ്രേഗ്രന്റ് അരോമ, an acceptable sacrifice, well pleasing to God. സ്വരങ്ങളെ, എന്താണത് ഈ കൊടുത്തത്? എന്താ സംഭവിച്ചത് അറിയോ? എന്താണ് അതൊരു ഒരു ഫ്രേഗ്രന്റ് അരോമയായിട്ട്, ഒരു അക്സെപ്റ്റബിൾ സാക്രിഫൈസ് ആയിട്ട്, വെൽ പ്ലീസിംഗ് ടു ഗോഡ്. ആർക്ക് പ്രസവമായെന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ പ്രസാദമായി. എങ്ങനെ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രസാദമുള്ള കാര്യങ്ങൾ ചിലരുണ്ട്. ഞാനിതിന് ഇടയ്ക്ക് ഈ പെർഫ്യൂം ഒക്കെ ഇട്ട് നോക്കി അടിക്കും, ഇല്ല അടിക്കത്തില്ല, ഉണ്ടെങ്കിൽ അടിക്കും, കാരണം വേറെ വരെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് കരുതിയാണ് അടിക്കുന്നത്. ചിലർ അതിന് അതിന് ചില ഹോളിനെസ് ടീച്ചിങ്ങാർ അതിന് എതിർക്കുന്ന ആൾക്കാരുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്നാ, പക്ഷെ ഞാൻ അങ്ങ് അടിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് ഒരു സന്തോഷമാണല്ലോ. ഇവിടെ ഈ ഫ്രേഗ്രന്റ് അരോമ ദൈവത്തിന് ഒരു സുഗന്ധമായിട്ട് നല്ലൊരു മണം വരികയാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. ഒന്ന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവത്തിന് എന്താ സുഗന്ധ ദുഃഖമായിട്ട് സ്വർഗത്തിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ, വിശുദ്ധന്മാര് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിനത് ഭയങ്കര പ്രസാദമാണ്, ഭയങ്കര സന്തോഷം, നല്ല മണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സ്മെല്ലിങ്ങനെ പിടിക്കും എന്ന് പറഞ്ഞ പോലെ വിശുദ്ധന്മാര് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിനത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ രണ്ടാമത് വിശുദ്ധന്മാര് ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനെ എന്തെങ്കിലും കാര്യത്തിൽ എന്താ എന്തെങ്കിലും നന്മകളിൽ നിന്ന് പങ്കാളിയാക്കുമ്പോൾ, തന്റെ ഉള്ളതിൽ നിന്ന് മറ്റൊരുവിന് ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്താ അവിടെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ഫ്രേഗ്രന്റ് അരോമയായിട്ട് സ്വർഗത്തിലേക്ക് വരുന്നു. സ്വരങ്ങൾ നമ്മളിത് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, നമുക്കിത് മനസ്സിലാകത്തില്ല. നമ്മൾ ആത്മീയ മണ്ഡലത്തിലേക്ക് ഒന്ന് കയറിയാൽ നമുക്ക് എന്താ കാണാൻ വരുന്നറിയോ, ഒരാൾക്ക് രഹസ്യമായിട്ട് ദൈവനാമത്തിന് മാത്രമായിട്ട് നമുക്കിവിടെ ചില കവറുകളൊക്കെ ഇടയ്ക്കിടെ കിട്ടാറുണ്ട്, കവർ കിട്ടാറുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും പേരെഴുതി കവറിടും, ചിലപ്പോൾ ആരുടെയും പേരെഴുതാതെ ഗീവ് ഇറ്റ് ടു ദ നീഡി എന്ന് പറഞ്ഞിട്ട് കവർ എഴുതിയിടും. അത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം മറ്റൊന്നുമല്ല, എന്താണെന്നറിയോ, ദൈവത്തിനത് പ്രസാദമാണ്. ഇനി കവറിട്ടില്ലെങ്കിലും ദൈവം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഭംഗിയായിട്ട് ഇവിടെ ആൾക്കാരുടെ കാര്യങ്ങൾ നടത്തും. പക്ഷേ അത് ഭയങ്കര പ്രസാദമാണ്. ഞാൻ പറഞ്ഞത് കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല വിനതിയാനാണ്, ശുശ്രൂഷിക്കുവാൻ. പൗലോസ് പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠമെന്ന് കർത്താവ് താൻ പറഞ്ഞ വാക്കോർത്തു എന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെ പറഞ്ഞ വാക്ക് സുവിശേഷത്തിലില്ല. നിങ്ങൾ സുവിശേഷം അരിച്ച് നാല് സുവിശേഷങ്ങൾ അരിച്ച് വരിശാലിച്ചാലും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠമെന്നൊരു വാക്കില്ല. പക്ഷെ എവിടെ നിന്ന് കിട്ടി പൗലോസിനിത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠമെന്ന്? വെളിപ്പാടി കിട്ടിയത് അറേബ്യയിലായിരുന്നപ്പോൾ കർത്താവ് പൗലോസിനെ നേരിട്ട് പഠിപ്പിച്ചതാണ്. അതാ പൗലോസ് കോട്ടിയത്, കർത്താവ് താൻ പറഞ്ഞ വാക്കേനെ ഓർത്ത് എന്താണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠം. സ്വരങ്ങളെ, കൊടുക്കുന്നതിലൊരു ഭയങ്കര ജോയ് ഉണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ ഹൃദയത്തിലെ സന്തോഷം, രണ്ട്, അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സ്വർഗത്തിലേക്ക് ഉയരുന്നു. എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, കുറച്ചും കൂടെ പറയാം, ഇല്ലായ്മയെന്ന് കൊടുക്കുന്നതാ കുറച്ചും കൂടെ ദൈവത്തിന്റെ പ്രസാദം, ഉള്ളതിന്ന് കൊടുക്കുന്നതിലല്ല. കാരണം ആ വിധവ രണ്ട് ചില്ലിക്കാശ് അവിടേക്ക് വെച്ചപ്പോൾ യേശു ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നു, എന്നിട്ട് പറഞ്ഞു എന്താ, ഇവൾ ഏറ്റവും അധികം കൊടുത്തു. നമ്മൾ ഈ കാര്യങ്ങൾ സാധാരണ ഇവിടെ അധികം സംസാരിക്കാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച്. പക്ഷേ കുറച്ചു നാൾ മുമ്പ് എന്റെ മനസ്സിലൊരു ചിന്ത വന്നു, ദൈവമേ ഈ കാര്യങ്ങളെക്കുറിച്ചും വചനം പറയേണ്ടത് നമ്മുടെ സഹോദരങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിത്യവേ ചെല്ലുമ്പം അവരവിടെ പാപ്പരടിച്ചിരിക്കുന്ന കാണുമ്പോൾ ചോദിക്കും, എന്റെ ശിവദോര ഇതൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കൊടുത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ നിത്യതയെ എന്തെങ്കിലും സമ്പാദിച്ചായിരുന്നില്ലേ എന്ന് പറയേണ്ട ഒരു ഗതികേടാക്കും വരരുത് എന്നുള്ളോട് പറഞ്ഞു. കാരണം നമ്മളിവിടെ പണ്ട് പോലെ ഒരു തീരുമാനമെടുത്താണ് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കത്തില്ല, എനിക്കൊന്നും മേ ബി വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കാറില്ല, എന്നോ സംസാരിക്കാറില്ല നമ്മൾ ആ ടോപ്പിക്ക്. പക്ഷേ തിരുവചനത്തില് ഇപ്രകാരം ഒരു കാര്യം കിടക്കുന്നുണ്ട് സ്വരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഒരു കാര്യം. ഞാൻ വയനാട്ടിൽ ചെന്നപ്പോഴത്തെ ഒരു സഹോദരൻ, വയനാട്ടിൽ ചെന്നപ്പോഴത്തേന് അവിടുത്തെ ട്രൈബൽ മിഷന്റെ ചർച്ചിൽ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഒരാളുടെ പടം ഇട്ടിരിക്കുന്നു, ഇരിക്കുന്നത് അതിന്റെ പേര് പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്, പോൾ എന്നാ തോന്നുന്നു, ഐ തിങ്ക്. അപ്പൊ ഞാൻ അവിടുത്തെ ആ ബിജു പാസ്റ്റോട് ചോദിച്ചു, വേറെ ഇതാരുടെയാ ഈ പടം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വേറെ ഒരു സംഭവം പറയാമെന്ന് പറഞ്ഞു. ഈ സഹോദരൻ കുറച്ചു നാൾ മുമ്പ് ട്രൈബൽ മിഷന്റെ ചർച്ചിൽ അവിടെ വന്ന്, വേറെ പാസ്റ്റർ കൂടെ വന്ന, ഒരു ഒരു സാധാരണ മനുഷ്യൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു പാസ്റ്റർ കൂടെ വയനാട് വിസിറ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ ചർച്ചയിൽ വന്നു, ചർച്ചയിൽ വന്ന് പല വീടുകളിലൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ രാധ എന്ന് പറഞ്ഞ സഹോദരിക്ക് വീടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഒരു ആഗ്രഹമായി തിരിച്ചു നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞു, ബ്രദറെ എനിക്ക് ആ രാധയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ 50,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എന്താ ആ പൈസ കൊടുക്കാൻ തോന്നി. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണിയായപ്പോ ഈ സഹോദരൻ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിരുന്നു പറഞ്ഞു, 50,000 രൂപ. അന്ന് രാത്രി ആ വ്യക്തി മരിച്ചു. ഏറ്റവും അവസാനത്തെ കോൾ അദ്ദേഹം വിളിച്ചത് ഈ ബിജു മാസ്റ്റർക്ക്, ഏറ്റവും അവസാനത്തെ കോൾ. ഞാനൊരു ദൈവമേ ഇതുപോലൊരു ഭാഗ്യവാനായ മനുഷ്യൻ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ല, വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു പൈസയുടെ ഭാഗമായിട്ട് ശേഖരിച്ച് വെച്ച പാവപ്പാടുകളാണ് 50,000 രൂപ. പക്ഷേ മരിക്കുന്നതിന് മുൻപ് 50,000 രൂപ സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. മരിക്കുന്നതിന് മുൻപ്, ഓ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയി. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നത് ഞാൻ ഇങ്ങനെ ഷോക്കായി പോയി. 9 മണിക്ക് ഏറ്റവും അവസാനത്തെ കോൾ ഇതാ, പിന്നെ ആർക്കും പുള്ളി ഫോൺ വിളിച്ചിട്ടില്ല. ലാസ്റ്റ് കോൾ വന്നിരിക്കുന്നത് ട്രൈബൽ മിഷൻ ലഭിച്ചു തുടങ്ങാം. മരിക്കുന്നതിന് മുൻപ് സ്വർഗത്തിൽ നിക്ഷേപിച്ചു. പക്ഷെ രസകരമായ കാര്യം എന്നറിയാമോ, അദ്ദേഹത്തിന് സ്വന്തമായ വീടില്ല. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ആ ചർച്ചുകാർ, കാരണം ഭാര്യ വിധവയായി മക്കളുണ്ട്, ചർച്ചുകാർ ഒരു വീട് വെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, പണ്ടൊരു ദിവസം പറഞ്ഞ നോക്കുന്നുണ്ട്, സ്വർഗത്തിലേക്ക് നോക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, പക്ഷെ നോക്കിയിട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം. കൂടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൈ വെറും കൈയോടെ പോകേണ്ടി വരും. നല്ല ഡ്രസ്സ് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം നല്ല ഡ്രസ്സ് പോലും ആൾക്കാർ മാറ്റി വെക്കും. പക്ഷേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. പോലീസ് പറയുകയാണ്, നിങ്ങൾ അയച്ചത് ദൈവത്തിന് സൗരഭ്യവാസനയായി, ദൈവത്തിന് പ്രസാദമുള്ള അക്സെപ്റ്റബിൾ വെൽ പ്ലീസിംഗ് സാക്രിഫൈസ്. ഹല്ലേലൂയാ. പ്രത്യേകിച്ച് അതില്ലായ്മയെന്നാണെങ്കിൽ അത് കുറച്ചും കൂടെ ദൈവത്തിന് പ്രസാദമാണ്. ഹല്ലേലൂയാ. സുരാണ്, അപ്പോൾ ഈ ഭൂമിയിൽ കർത്താവ് വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ, ഞാനത് പറഞ്ഞു തുടങ്ങിയത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ. താൻ വചനം പ്രസംഗിക്കുമ്പോൾ കർത്താവ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. താൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് വിചാരിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. സുവിശേഷം പ്രസംഗിക്കുമ്പോഴും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ അതും ഒരു ശുശ്രൂഷയാണ്. ഒരാളെ എൻകറേജ് ഉത്സാഹിപ്പിക്കുമ്പോൾ അതും ഒരു ശുശ്രൂഷയാണ്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ആ ബുദ്ധിമുട്ടിൽ അവരുടെ കൂടെ ഒന്ന് ഒരു ഷോൾഡർ കൊടുക്കാൻ പറയത്തില്ലേ, ഒരു ഷോൾഡർ കൊടുക്കുമ്പോൾ അതും ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞു, നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ, ഈ എബ്രായ സഭ ഒരു സമയത്ത് ഈ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുകയും കർത്താവിന്റെ നാമത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ചെയ്തതാണ്. കർത്താവ് അവിടെ എഴുതിച്ചിരിക്കുകയാണ്, കർത്താവ് ഒന്നും മറന്നു കളയത്തുന്ന ദൈവം അല്ല, കുറിച്ചു വെക്കുന്ന ദൈവമാണ്. ഞാനൊരു കാര്യം കൂടെ പറയാൻ സാധ്യതകളെ, നിങ്ങളിവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് അത് കുറിച്ചിടുന്ന കർത്താവാണ്. കർത്താവ് ഇവിടെ വെച്ച് തന്നെ അത് മീറ്റ് ചെയ്യുന്ന കർത്താവാണ്. ഇവിടെ വെച്ച് തന്നെ അത് മീറ്റ് ചെയ്യുന്ന കർത്താവാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ അധികമായിട്ട് തിരിച്ചറിയുക, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും ചെയ്തല്ലോ കർത്താവേ എന്ന് പറയേണ്ട ഗതിയുടെ വരത്തില്ല. കർത്താവ് അത് ഇവിടെ വെച്ച് തന്നെ അത് മീറ്റ് ചെയ്യുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സുഹൃത്തുക്കളെ, ശുശ്രൂഷ ഇതെല്ലാം ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇനി എന്റെ പ്രധാനപ്പെട്ട വിഷയം എന്നറിയോ, എവിടെയാണ് ഈ ശുശ്രൂഷയുടെ തുടക്കം, എവിടെയെന്നറിയോ? ലൂക്കോസിന്റെ സുവിശേഷം 4:4. പതിനാറുമുള്ള വാക്യങ്ങൾ, Luke 4:16.
അവൻ വളർന്ന് അത്രയത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ഭക്തന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാണ്. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ഭക്തന്മാർക്ക് വിളിച്ചതും കുരുടന്മാർക്ക് കാഴ്ചയിൽ പ്രസംഗിപ്പാനും വീടന്മാരെ വിരിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം.
കർത്താവ് പ്രസംഗി, കർത്താവ് വന്നതിന്റെ കാര്യം പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്? ഞാൻ പറഞ്ഞു കർത്താവ് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് വന്നത്. എങ്ങനെ കർത്താവ് ശുശ്രൂഷിക്കുന്നത്? പറയാണ്, ഒന്ന്, ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. അടുത്തത്, ബദ്ധന്മാർക്ക് ക്യാപ്റ്റീവ്സ്, ബദ്ധന്മാർക്ക് വിടുതൽ. അടുത്തത്, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ കർത്താവിന്റെ പ്രസാദ വർഷവും പ്രസംഗിക്കുവാനും. പേശി ഭൂമിയിൽ വന്നത് ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്താ ശുശ്രൂഷ? അടിമകളായിരിക്കുന്നവരെ വിടുവിക്കുക, പിശാചിന്റെ അടിമകളായി മനുഷ്യർ ജീവിക്കുക. നിങ്ങൾക്കറിയാം രണ്ടു തരത്തിലാണ് പിശാചിന്റെ അടിമകളാന്ന്. പാപത്തെ അടിമകളായി ജീവിക്കുന്നവര് പിശാചിന്റെ അടിമകളാണ്. കാരണം പിശാച് അവനാ പാപം ചെയ്യുന്നവൻ, ആദ്യം മുതൽ കൊലപാതകനാ അവനാ. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ ഏതിന്റെ പറദീസിൽ അവനെ വഞ്ചിച്ച് തുടങ്ങിയെങ്കിൽ ഇപ്പോഴും പിശാചിന്റെ പരിപാടി മനുഷ്യനെ കൊണ്ട് എങ്ങനെയെങ്കിലും പാപം ചെയ്യിക്കുക. അതിനവൻ കൺട്രോൾ ആയിട്ട് തിരികെ മീഡിയാസിനെ വേണ്ടി പിടിച്ചടക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിട്ടോ? പാപം ചെയ്യിക്കാൻ വേണ്ടിട്ട്. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുക, അവന്റെ ഹൃദയത്തിനകത്ത് പാപത്തിന്റെ ചിന്തകളിടുക. കഥ പറയാം, ഞാനത് വിടുവിക്കാൻ വേണ്ടി വന്നോ? വിടുവിക്കാൻ വേണ്ടിയിട്ട്. അത് ശുശ്രൂഷയാണ്. എങ്ങനെയാ ശുശ്രൂഷ ചെയ്യുന്നത്? എങ്ങനെയാ പിശാചിന്റെ വിടുകാരിക്കുന്നതിന് വിടുവിക്കുന്നത്? എങ്ങനെയാ? സുവിശേഷം. അതാ സുവിശേഷത്തിന്റെ പ്രത്യേകത. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ കുരുട്ട് കണ്ണുകൾ തുറന്നു വരും. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കപ്പെടും. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവർക്ക് പാപത്തിൽ നിന്നുള്ള മോചനം കിട്ടും. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവർ നിത്യരാജ്യത്തിന് അവകാശികളായി തീരും. സമരങ്ങളെ അത് ശുശ്രൂഷയാണ്. ശുശ്രൂഷയാണ് കർത്താവ് പറഞ്ഞ, ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് വന്നത്, സുവിശേഷം പ്രസംഗിക്കുക. രണ്ട്, അടുത്ത പറയാണ്, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാൻ, സെറ്റ് ഫ്രീ ദോസ് ഹു ആർ ഒപ്രസ്ഡ്. കർത്താവ് പറഞ്ഞ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. കർത്താവ് പറഞ്ഞ, കം ടു മീ, എനിക്ക് അടുക്കൽ വന്ന ശിഷ്യനാക്. നിങ്ങൾക്ക് എന്ത് കിട്ടും? വിശ്രമം കിട്ടും. ആൾക്കാർക്ക് വിശ്രമമില്ല, എന്തില്ല, സ്വസ്ഥതയില്ല, ഓട്ടോ. കർത്താവ് പറഞ്ഞ, എന്തിനായി കിടന്നോടുന്നേ? നമ്മെ അധികാലത്ത് എഴുന്നേൽക്കുകയും നമ്മെ താമസിച്ച് കിടക്കാൻ പോവുകയും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നു, വ്യക്തമത്രേ എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ അടുക്കൽ വരാതെ, കർത്താവിന് വേണ്ടി സമയം കൊടുക്കാതെ, കർത്താവിന്റെ കാര്യങ്ങളിൽ ഉത്സാഹം കൊടുക്കാതെ, രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്ന കർത്താവ് പറയാണ്, വ്യക്തമാണ്, തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. കഴിഞ്ഞ ഒരാളുടെ അടുത്ത് ചോദിച്ചു, ബ്രദറെ, എനിക്ക് ആഗ്രഹമുണ്ട് കൂടുതൽ സമയം കർത്താവിനോട് ഇരിക്കണം, പക്ഷെ എന്റെ ജോലി ഇത് ജോലി, ഞാൻ എക്സ്ട്രാ ടൈം ജോലി ചെയ്താലേ എനിക്ക് എന്റെ കുടുംബത്തെ കാര്യമായിട്ട് പോറ്റാനായിട്ട് പറ്റുള്ളൂ. കാരണം അത് ബേസിക് സാലറി കുറച്ചിരിക്കുക, എന്നിട്ട് ഈ വേറെ ഇതാണ് തരുന്നത്, എക്സ്ട്രാ ജോലി ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്, എന്നാ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞ സഹോദര, കർത്താവിന്റെ കൂടെ ഇരിക്കുവാനും കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ ജോലി ചെയ്യാതെ കുറച്ചു നേരം നേരത്തെ വന്ന് നിങ്ങളുടെ ബേസിക് സാലറിയെ നിങ്ങൾക്കുള്ളെങ്കിലും എന്റെ സ്വർഗത്തിലെ കർത്താവ് നിങ്ങളെ പോറ്റാൻ വിശ്വസനായ ദൈവമാ, അവനെങ്ങനെ നിങ്ങളെ പോറ്റും. കാരണം വചനം പറയുകയാണ്, മത്തായി 6:33, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആകാശം പോയി മാറിപ്പോവും, കർത്താവിന്റെ വചനങ്ങൾക്ക് എന്തില്ല, മാറ്റം വരത്തില്ല. സ്വർഗ്ഗം വിശ്വസിക്കുക കാര്യങ്ങളിൽ കർത്താവിനെ, കർത്താവിനോട് വിശ്വസിക്കണം ഈ കാര്യത്തിൽ. കാരണം കർത്താവ് നോക്കുക, കർത്താവ് പറയണം, മുമ്പേ അവന്റെ രാജ്യം, അവന്റെ നീതി, അതിനൊക്കെ ജോലി ചെയ്യണമെന്നല്ല, ജോലി ആവശ്യമാണ്. പക്ഷേ നമ്മൾ എക്സ്ട്രാ കടന്നു കൊടുക്കുന്ന കാര്യം, നമ്മൾ വിചാരിക്കുന്ന ഈ വരുമാനം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ ഓക്കെ ആവുള്ളൂ. പക്ഷെ നിങ്ങൾ തിരിഞ്ഞു നോക്കി, കഴിഞ്ഞ നാളുകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കി, കൂലിക്കാരൻ ഓട്ടസഞ്ചരിയിടുന്ന പോലെയല്ലേ നമ്മൾ കൂലി വാങ്ങിയത്? എതുവഴിയൊക്കെയോ പോവുക, തികയുന്നില്ല. കാരണം എന്നറിയാവോ? ദൈവത്തിന്റെ പ്രസാദം അതിന്റെ മേൽ ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പ്രസാദം അതിന്റെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിടന്ന് അധ്വാനിക്കുക, നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഒരു വീട്ടിൽ ഒരാളെ കാണാൻ പോകാൻ സമയമില്ല, നമ്മളിങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് നേടി? എന്ത് നേടി? കഥ പറയുക, എന്റെ അടുക്കിട്ട് വരുവീൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. ഒത്തിരി പേര് ഒപ്രസ്ഡ് അസൗകര്യമാണ് നമ്മുടെ ചുറ്റും. അവരെ ശുശ്രൂഷിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക, ശുശ്രൂഷിക്കാനായിട്ട്. എന്താണെന്നറിയാം, ഈ ശുശ്രൂഷിക്കണമെങ്കിൽ, അതാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്, ഈ ശുശ്രൂഷ എവിടെ കർത്താവ് തുടങ്ങിയെന്ന് നിങ്ങൾക്കറിയാവോ? യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനം വെച്ചതിന് ശേഷം കർത്താവ് പ്രാർത്ഥിച്ചു, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്തു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ആവസിച്ചു. അവിടെ ശുശ്രൂഷ ആരംഭിച്ചത്, പരിശുദ്ധാത്മാവിലാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിലല്ലാതെ നമുക്കൊരിക്കലും എഫക്റ്റീവായിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ സ്വന്തം ജ്ഞാനം കൊണ്ടോ, സ്വന്തം ബലം കൊണ്ടോ, സ്വന്തം കഴിവ് കൊണ്ടോ നമുക്കൊരിക്കലും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല, കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല. അതിനാവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യമുള്ളത്, ദൈവമേ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ. സ്വരങ്ങളെ, വാക്കുകൾ കൊണ്ട് നമുക്കൊരിക്കലും ബന്ധനത്തിൽ കിടക്കുന്ന ഒരാളെ വിളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്ന് വയനാട്ടിലേക്ക് അമ്മ പോയിട്ട് തുടങ്ങുക, പിശാചിന്റെ പിടിയിൽ കിടക്കുന്ന ആൾക്കാരാണ്. നല്ല വാക്കുകൾ കൊണ്ടും, കാരണം അവരൊക്കെ പല പ്രാവശ്യം നിർത്തിയതാണ് മദ്യപാനം. സ്വന്തം കഴിവോട് നിർത്താൻ നോക്കി പരാജയപ്പെട്ടവരാണ്. തകർന്ന കുടുംബങ്ങളാണ് അവിടെ വരുന്നത്. മിക്കവാറും രണ്ടോ മൂന്നോ ഫാമിലിയെങ്കിലും ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്തു നിന്നാണ് കൊണ്ടുവരുന്നേ. പിരിഞ്ഞു നിൽക്കുന്നവരെ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് അവരുടെ അഭിപ്രായം കൊണ്ടുവരിക. അവരോട് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്കവരെ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന് സാധിക്കുന്നു, പരിശുദ്ധാത്മാവിന് സാധിക്കുന്നു. ഞങ്ങൾ ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ് പേഴ്സൺസ് ഇൻ ദ ഗോഡ്ഹുഡ് ഹോളി സ്പിരിറ്റ്. ത്രിത്വത്തിൽ ഏറ്റവും അധികം നെഗ്ലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. സൗരങ്ങളെ, നമ്മുടെ ആത്മീയജീവിതം എവിടെ നമ്മൾ തുടങ്ങിയത്? പരിശുദ്ധാത്മാവിനാണ് ആത്മീയജീവിതം തുടങ്ങുന്നത്. എങ്ങനെയാണ്? അവൻ നിന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്ന കാര്യം ഒരു മനുഷ്യന്റെ പുറത്തു നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, അതാണ് ആത്മാവിന്റെ ആദ്യത്തെ പ്രവർത്തി. ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പുറത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കും. എന്തൊക്കെയാണ്? അവന് ബോധ്യം വരുത്തും, ഒരു പാപിയാണെന്നുള്ള ബോധ്യം വരുത്തും. ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം വരുത്തും. നീതി, സ്വന്തം നീതി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നുള്ള ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവ് ആദ്യം പുറത്തു നിൽക്കുക, പുറത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. കൺവിക്ഷൻ ഉണ്ടാക്കുക, അതാണ് പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ജോലി, കൺവിക്ഷൻ ഉണ്ടാക്കുക. ഇനി രണ്ടാമത്, ഈ കൺവിക്ഷൻ ഉണ്ടാക്കിയ അതേ പരിശുദ്ധാത്മാവ് തന്നെ അവന് പാപബോധം വന്ന് നിലവിളിക്കുമ്പോൾ അവന്റെ അകത്തേക്ക് വന്ന് വസിക്കും. അതാ വീണ്ടും ജനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ഇവന്റെ ഉള്ളിൽ കൺവിക്ഷൻ ഉണ്ടാക്കിയ പരിശുദ്ധാത്മാവ് എന്നാ പറയോ, പിന്നെ ഇവന്റെ അകത്ത് വന്ന് ആശ്വാസദായകനായി മാറും. ഫസ്റ്റ് ഹി ബിക്കംസ് എ ഡിസ്റ്റർബർ, ദെൻ ഹി ബിക്കംസ് എ കംഫർട്ടർ. ആദ്യമായി ഡിസ്റ്റർബ് ആയിരിക്കും, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം എത്തിക്കൊണ്ടിരിക്കും. അതേ പരിശുദ്ധാത്മാവ് അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആശ്വാസപ്രദനായിട്ട്, ആശ്വാസദായകനായിട്ട് അവന്റെ കൂടെ ഇരിക്കും. അപ്പൊ തുടക്കമുള്ള ആത്മീയജീവിതം പരിശുദ്ധാത്മാവ് ഗലാത്യലേഖനം, ഗലാത്യലേഖനം മൂന്നാമത്തെ ആയിരം. അതിന്റെ മൂന്നാം വാക്യം ഗലേഷ്യൻസ് ചാപ്റ്റർ 3:3. Are you so foolish? Having begun by the Spirit, are you now being perfected by the flesh? കണ്ടോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്, കണ്ടോ, എവിടെ ആത്മജീവിതം ആരംഭിച്ചത്? ആത്മാവിലാണ് ആരംഭിക്കുന്നത്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടും ജനിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവന്റെ ഉള്ളിൽ പാപബോധം വരുത്തി, അതിനുശേഷം യേശുക്രിസ്തുവിൻ രക്ഷകനാഥനുമായി അംഗീകരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വന്ന് വസിക്കുക. അങ്ങനെയാണ് ആത്മീയജീവിതം ആരംഭിക്കുന്നത്. സ്വരങ്ങൾ അവിടെ കൂടെ അവസാനിച്ചില്ല, അവിടെ കൂടെ അവസാനിച്ചില്ല. ഈ ആത്മാവിന്റെ ശുശ്രൂഷ, മറ്റുള്ളവരെ നമുക്ക് ശുശ്രൂഷിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. മറിയയോട് ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോൾ വിശുദ്ധ പ്രജ ഹോളി വൺ ഉത്ഭവിക്കും. അപ്പോൾ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. എന്നാൽ 30-ാമത്തെ വയസ്സിൽ തന്റെ പരിശുശ്രൂഷയുടെ മുൻപ് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ്, വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുന്നു, ഒത്തിരി തിയോളജിക്കൽ വാക്കുകളുണ്ട്, അഭിഷേകം, നിറവ്, ബാപ്റ്റിസം, സ്നാനം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാക്കുകളുണ്ട്. ഞാൻ പറഞ്ഞ ഈ വാക്കുകളൊക്കെ ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒറ്റ ചോദ്യമുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്കുണ്ടോ? ദാറ്റ്സ് ഓൺലി ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ പ്രിയസ്വരങ്ങളെ, നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായ കാര്യമാണ് സ്വരങ്ങളെ. മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, ജ്ഞാനം കൊണ്ട് കഴിയത്തില്ല, അറിവ് കൊണ്ട് സാധിക്കത്തില്ല, കഴിവ് കൊണ്ട് സാധിക്കത്തില്ല. ഒരൊറ്റ മാർഗം മാത്രം, അത് യേശു കർത്താവിന്റെ മാർഗമാണ്. അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് എഴുതിയിരിക്കുകയാണ്. അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. യോർദാനിൽ അവൻ ആത്മാവിൽ നിറയപ്പെട്ടെങ്കിൽ അവൻ മരുഭൂമിയിൽ 40 ദിവസം അവൻ പരീക്ഷിക്കപ്പെടുവാനായിട്ട് അവൻ മരുഭൂമിയിലായിരുന്നു. അതിനുശേഷം പറയുകയാണ്, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. യേശുവിനുണ്ടായിരുന്നതാണ് ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ ശക്തി. അതിനവൻ ശുശ്രൂഷിച്ചത്, അത് കണ്ടപ്പോഴാണ് ഭൂതങ്ങൾ വിട്ടുപോയത്, അവിടെയാണ് രോഗികൾ സൗഖ്യമായത്, അവിടെയാണ് സുവിശേഷം ശക്തമായി കർത്താവ് പ്രസംഗിച്ചത്. സ്വരങ്ങളെ, നമുക്ക് ഇന്നത് ആവശ്യമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് എനിക്ക് നിന്റെ ശുശ്രൂഷ ചെയ്യണം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കണം, അവരോട് സുവിശേഷം പറയണം, അല്ലെങ്കിൽ ആശ്വാസവാക്കായിരിക്കാം സഹോദരങ്ങളെ. ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം ഇത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലല്ലാതെ ആശ്വാസം പറയാൻ പോയി കഴിഞ്ഞാൽ ഉള്ള ആശ്വാസം ഇവിടെ പോകും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയി, കൂടുതൽ പ്രശ്നമായി തീർന്നു, ഞാൻ എന്റെ ആശ്വാസം ഇവിടെ പോയാൽ ഞാൻ തിരിച്ചു വന്നത്. അവരോട് എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ പൊന്നു കർത്താവ് എന്നെ കൊണ്ട് പറ്റിയ പരിപാടിയിൽ നീ കർത്താവ് പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞത് കീ പരിശുദ്ധാത്മാവിന്റെ ശക്തി. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങളുടെ സാക്ഷികളാകും. ഞാൻ പറഞ്ഞു നമ്മൾ തൃപ്തരായിരിക്കുകയാണോ? നമ്മളിപ്പോൾ ഉള്ളത് മതി, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കണോ? അതോ അതിന്റെ അപ്പുറത്ത് ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാനായിട്ട്, മറ്റുള്ളവർക്ക് രക്ഷയായി തീരാനായിട്ട്, മറ്റുള്ളവർക്ക് അവർക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്, അവരുടെ ബന്ധനങ്ങളെ വിടുവിക്കുവാനായിട്ട്, കാരാഗ്രഹങ്ങളിൽ കുഴികളിൽ കിടക്കുന്നവരെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വയം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കൂടെ അതിന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 11, അതിന്റെ 5-ാമത്തെ വാക്യം.
പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിതം എനിക്ക് 3 അപ്പം വായ്പ തരണം, എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുക്കുവാൻ എന്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞു, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകൾ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാൽ അവൻ സ്നേഹിതനാകുന്നുണ്ട്, എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലക്ഷ്യപ്പെടാതെ ഉത്തര നിമിഷം എഴുന്നേറ്റ് അവന് വേദനത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും.
അതിന്റെ 11-ാം വാക്യം ജോബി,
അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും.
യേശു ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കാര്യം പറയുക, അനുഭവം പറയുക. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്കപ്പം എനിക്ക് 3 അപ്പം വായ്പ തരണം, എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രന്റെ അടുക്കൽ വന്നാൽ വിളമ്പിക്കൊടുക്കുവാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. സോ ഞങ്ങളെ 3 സ്നേഹിതരുടെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഒരു വ്യക്തി വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു, 1-ാമത്തെ സ്നേഹിതൻ, അവന്റെ അടുക്കിലേക്ക് അവന്റെ വേറൊരു സ്നേഹിതൻ വന്നു, ഒരു ഫ്രണ്ട് വന്നു. എന്താ വന്ന റിക്വസ്റ്റ് വേണ്ടാ വന്നത്? എന്ത് ചെയ്യണം? എനിക്ക് 3 അപ്പം വായ്പ തരണം, എനിക്ക് 3 അപ്പം വേണം, അർദ്ധരാത്രിയാണ് സമയം, ഇവൻ കൈ കൊടുക്കാനായിട്ടില്ല. അപ്പോൾ നമ്മൾ പിള്ളേർ പറഞ്ഞു, ദെൻ കംസ് ആൻ ഐഡിയ, ഒരു ഐഡിയ അവന് വന്നു, എന്റെ ഒരു സ്നേഹിതനുണ്ടല്ലോ, അവന്റെ അടുക്കൽ ഇഷ്ടംപോലെ അപ്പമുണ്ടല്ലോ, അവന്റെ അടുക്കൽ ചെല്ലാം. അങ്ങനെ അവന്റെ അടുക്കൽ ചെന്ന് മുട്ടി. പകത്തൂന്ന് ചില ന്യായവാദങ്ങൾ പറയുകയാണ്. 1, എന്താണ്, ഞാൻ കിടക്കുകയാണ്, അർദ്ധരാത്രി പിന്നെ കിടക്കുകയാണല്ലോ, എന്റെ മക്കൾ എന്റെ കൂടെ കിടക്കുന്നു, മക്കൾ പിന്നെ അവിടെ കിടക്കുന്നത്, പല റീസൺസ് പറയുക. പക്ഷേ ഇവൻ വീണ്ടും 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 മുട്ടിയപ്പോൾ പറയാണ്, എഴുന്നേറ്റ് വീണ്ടും നടത്തോളം കൊടുക്കും. സ്വരങ്ങളെ, ഇത് 1-ാമത്തെ പാഠം എന്നറിയോ, നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് സ്നേഹിതന്മാരുണ്ടാകണം. ഈ ലോകത്തിൽ ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ പുറംലോകമായിട്ടുള്ള എല്ലാ ബന്ധവും കട്ട് ചെയ്യും. അതിന്റെ പല കാരണങ്ങളുണ്ട്. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ആപ്പാടെ എപ്പോഴും കളിയാക്കും, ബഹളവും പ്രശ്നമൊക്കെയാണ്. എന്തിനാ പോകുന്നേ? നമ്മളെപ്പോഴും കംഫർട്ട് സോണിലിരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ആരും ഒന്നും പറയരുത്, എനിക്ക് പ്രശ്നം ഉണ്ടാകരുത്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ മനഃപൂർവ്വം നമ്മൾ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് സുഹൃത്തുക്കൾ പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? ഹായ് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് സമയം സംസാരിക്കാൻ എത്ര പേരുണ്ട്? പലപ്പോഴും നമ്മുടെ ബൈബിൾ വായന, പുസ്തക വായന പോലും കംഫർട്ട്സോണാണ്. വേറെ ആരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ആര് ശല്യപ്പെടുന്നില്ലല്ലോ. ഇതെടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ പോലും. ഇപ്പൊ അതിനേക്കാളും പിന്നെ ഞാൻ ഈ ട്രെയിനിലൊക്കെ വരുമ്പോൾ ഒരു കാര്യം കാണാറുണ്ട്, ഈ മറ്റേ ഹെഡ്ഫോൺ എടുത്തോണ്ട് പോകും.
ചോദിച്ചാൽ പോലും കേൾക്കത്തില്ല. ടെലിഫോൺ എന്ന് പറയുമ്പോഴും കേൾക്കത്തില്ല, കാരണം ഇത് ഒരെണ്ണം അല്ലേ എടുത്തിട്ടുള്ളൂ, ഇതിലൂടെ വേറെ നമ്മുടെ പാട്ട് കേട്ടോണ്ടിരിക്കല്ലേ. കാരണം ഞാനോട് ഒരു ശല്യമില്ല, യാതൊരു ശല്യമില്ല, നമ്മൾ മനുഷ്യരെ അവോയ്ഡ് ചില കർത്താവ്. നിങ്ങൾ കർത്താവിനെ ശ്രദ്ധിച്ച്, കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറവ് പ്രാപിച്ചിട്ട് നേരെ ജനത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങുക, പിന്നെ എപ്പോഴും നമ്മൾ കാണാൻ കർത്താവിന് ജനക്കൂട്ടത്തിന്റെ നടുവില്ല. രാത്രിക്ക് മാത്രം നേരെ വിട്ടടിച്ച് പിതാവിന്റെ അടുക്കൽ പോകും. പകലും മുഴുവൻ കർത്താവിന്റെ ചുറ്റുപാട് എപ്പോഴും ആൾക്കാർ, പന്ത്രണ്ട് ശിഷ്യന്മാര്. ഒരിക്കൽ യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടി എന്ന് കേട്ടപ്പോഴത്തേന് കർത്താവ് എന്തെന്നറിയോ, അവൻ വിജനമായ ഒരു വിജന പ്രദേശത്തേക്ക് പോയി എന്നായിരുന്നു ശരിക്കുന്നത്. ഞാൻ ചേച്ചി ഒറ്റയ്ക്കൊന്ന് ഒരു ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അന്യായം, യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയല്ലോ, കർത്താവിന് അതിന് വിഷമം ഉണ്ടായി കാണും. വിജന പ്രദേശത്തേക്ക്, നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെയും ആൾക്കാർ പുറകെ വന്നു, പിന്നെ അവിടെയുള്ളവരെ സൗഖ്യം ആകും എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തിന് നടുവിലെ കർത്താവ് ജീവിച്ചേ. അതേസമയം തന്നെ രാത്രി മുഴുവൻ പിതാവിന്റെ അടുക്കൽ അതിനുള്ള സമയം കർത്താവിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ സ്വരങ്ങളെ പലപ്പോഴും മാറുക ജനക്കൂട്ട നടുവിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ അവരുടെ ആവശ്യത്തിൽ അവർ നമ്മളുടെ അടുക്കിലേക്ക് വന്ന് നമ്മളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബന്ധുക്കളുമായിട്ട് നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ട്? കർത്താവിനെ പഠിപ്പിച്ചു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസി വന്നപ്പോഴത്തേന് ബന്ധുക്കളല്ല ഇത്, അവര് അവരുടെ സഹകരണം കട്ട് ചെയ്തു, അതുകൂടി ഞാനും തീരുമാനിച്ചു ഞാനും കട്ട് ചെയ്യാണ്. എന്റെ കല്യാണം പിന്നെ അവരാരും വന്നില്ല. പക്ഷെ കർത്താവിന് ബോധം തന്നു, കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത തന്നു, അവര് പ്രവർത്തിച്ചതുപോലെ നീ ചെയ്യാൻ പാടില്ല, നീ അവരുടെ അടുക്കിലേക്ക് ചെല്ലണം. സ്വരങ്ങൾ അപ്പോൾ മുതൽ ഞാൻ നാട്ടിൽ പോകുമ്പോൾ സമയം കിട്ടുമ്പോൾ അവരുടെ അടുക്കിലേക്ക് പോകും, കാണും, സംസാരിക്കും. പ്രത്യേകമായ കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോഴൊക്കെയും അവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ പോകാൻ തുടങ്ങി. പക്ഷെ അവരുടെ മെച്ചെന്നറിയോ, അവരുടെ പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോഴും അവരെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ഷിബു പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് തകർന്നുപോയ ബന്ധങ്ങൾ പണിതെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞു വന്നേ. പണിതെടുക്കാൻ പറ്റും, പലപ്പോഴും നമ്മളതിന് വലിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ചില ബന്ധങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ലെറ്റ് ബി, അത് കൊട്ടെ ഒപ്പക്കോട്ടെ, സാധിക്കില്ല, നമ്മൾ ഒത്തിരി എന്ത് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് തകർന്നുപോയ ബന്ധങ്ങൾ ഈ ദിവസം കൊണ്ടൊന്ന് പണിയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള, റിലേറ്റീവ്സുമായിട്ടുള്ള ബന്ധങ്ങൾ, രണ്ട് നമുക്ക് പരിചയമുണ്ടായിരുന്ന പണ്ടത്തെ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതൊക്കെ ഒന്ന് സാധിക്കുന്ന പോലെ എല്ലാ ദിവസവും ചെയ്യണം എന്നല്ല ഇനി പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത ഉണ്ടായാൽ മതി, അപ്പോഴാണ് അവർക്കൊരു നീട് വരുമ്പോൾ അവർ നമ്മുടെ അടുക്കൽ വരും. ഇല്ലേ, ഞാൻ ഇപ്പൊ കൈവെക്കാൻ വന്ന ഒത്തിരി പേര് കൈവെക്കുമെന്ന് എനിക്കറിയാം, അങ്ങനെ വന്നിട്ട് പോയത് സൗരങ്ങളെ. പക്ഷേ ഇനി അടുത്തൊരു കാര്യം എന്നറിയോ, ഇവരുടെ നീട് മീറ്റ് ചെയ്യാൻ എന്തില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ അപ്പമില്ല. അതാണ് യഥാർത്ഥ കണ്ടീഷൻ. എന്നിൽ എന്ന് വെച്ചാൽ എന്നിലൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്കൊരു സ്നേഹിതനുണ്ട്, ആ സ്നേഹിതനെടുക്കൽ ധാരാളം അപ്പമുണ്ട്. ഞാൻ നേരെ ആ സ്നേഹിതനെടുക്കുന്നു, ആരാണ്? എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവിടെ തന്നെ ഞാൻ മുട്ടി. പക്ഷെ കുഴപ്പം എന്നറിയോ, മുട്ടിയാലും ആദ്യമൊന്നും എന്ത് ചെയ്തില്ല, തുടക്കത്തിൽ അന്വേഷിച്ചിരിക്കുന്നേ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചാൽ നിരാശപ്പെട്ടു പോകരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. പെർസിസ്റ്റന്റ് പ്രയർ. ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോഴും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. ചില ആൾക്കാർ പറഞ്ഞ പറയാം, ഞാൻ ഒരു വർഷം പരിശുദ്ധ വേണ്ടി പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, ഞാൻ നിർത്തി, സ്വസ്ഥമായി, ഒരു കുഴപ്പമില്ല. അതിന് കർത്താവ് പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞു യാചിക്കുവീൻ എന്ന് പറഞ്ഞ ക്യാഷ്വലായിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത് പറഞ്ഞു അന്വേഷിക്കുവീൻ, സീക്ക്, കുറച്ചും കൂടെ ഫോഴ്സ്ഫുള്ളാണ്. ഏറ്റവും അവസാനം പറഞ്ഞു മുട്ടുവീൻ എന്ന് പറഞ്ഞു ഞാൻ ഇട്ടിക്കുക, നോക്ക്. തൊരങ്ങളെ ആദ്യം ചോദിച്ചു, നമ്മൾ കുറച്ചും കൂടെ സീക്ക് ചെയ്യും, കുറച്ചും കൂടെ അന്വേഷിക്കുക, അടുത്ത പരിപാടി കൂടെ കയറും. പക്ഷെ മുട്ടുന്ന പരിപാടി ഒന്നുമില്ല. സ്വരങ്ങളെ കത്ത പറയണം, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന? കർത്താവേ എന്റെ സ്നേഹിതന് അപ്പമില്ലാതെ നിൽക്കുക, അവനെന്തെ ഒരു പ്രശ്നമായിട്ടോ നിൽക്കുക, രോഗമായിട്ട് നിൽക്കുക. കർത്താവേ അവൻ കുടുംബത്തളർച്ചയായിട്ട് നിൽക്കുക, അവൻ രക്ഷയില്ലാതെ നിരാശയിൽ പാപത്തിൽ ജീവിക്കുക, അവൻ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കർത്താവേ എനിക്ക് അപ്പം തരണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ മറുപടിയുള്ളൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കർത്താവിനെ അറിയാവുന്ന നമുക്ക് ബലമില്ലെന്ന്, കർത്താവിനറിയാം നമ്മുടെ ശക്തിയില്ലെന്ന്. പക്ഷെ കർത്താവ് പറയാണ് ഒരു ശക്തിയുടെ വലിയ സ്രോതസ്സുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പക്ഷേ നമ്മൾ ചോദിക്കണം ഈ ദിവസങ്ങളിൽ. സ്വരങ്ങൾ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ഒരാളുടെ വിഷയമായി ദൈവസന്നിധി ചെന്ന് ചോദിക്കുവാൻ, അന്വേഷിക്കുവാൻ, മുട്ടുവാൻ, അടുത്തല്ലവരും മുട്ടുവാൻ. എന്നിട്ട് പറയാണ് വീണ്ടും നിടത്തോളം എടുത്തു കൊടുക്കും.
എന്നിട്ട് ദൈവത്തെ കുറിച്ച് പറയാണ്, മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? നിങ്ങൾ പറ. മീൻ ചോദിച്ചാൽ ഏതെങ്കിലും അപ്പൻ പാമ്പിനെ കൊടുക്കുമോ? നെയ്മീൻ കൊടുക്കാൻ തോന്നുന്നു. അങ്ങനെയാണല്ലോ അപ്പന്മാര് അല്ലെ. മത്തി ചോദിച്ചാൽ നമ്മൾ നെയ്മീനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, കാശില്ലെന്നേ ഉള്ളൂ, നെയ്മീൻ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. മുട്ട ചോദിച്ചാൽ തിരുനെ കൊടുക്കുമോ? നാടൻ മുട്ട കിട്ടുവാണ് നമ്മൾ അത് കൊടുക്കും. ഞാൻ പറഞ്ഞു പറ്റുന്നതല്ല. അങ്ങനെ അപ്പന്മാര് എന്നിട്ട് പറയാണ്, ഈ ലോകത്തിലെ എല്ലാ അപ്പന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്, ദോഷികളാണ് ഈ പിള്ളേർ. എല്ലാ അപ്പന്മാരും എന്താ ദോഷികളാണ്, കാരണം അടിക്കുന്ന ചെറുപ്പത്തെ അന്യായമായിട്ടൊക്കെ അടിക്കുന്നു. എല്ലാ അപ്പന്മാരും ദോഷികളും. എന്നിട്ട് പറയണം, ഈ ദോഷികളായപ്പോ ഈ അപ്പന്മാര് പോലും മക്കള് ചെന്നിട്ട് ഒരു മുട്ട ചോദിച്ചാൽ നല്ല നാടൻ മുട്ട തന്നെ കൊടുക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ തെളിഞ്ഞ കൊടുക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ അപ്പൻ എത്ര നല്ല അപ്പനാണ്! തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ചില രണ്ടു കാര്യവർ, ഒന്ന് നമ്മളെ സ്നേഹിതര്, നമുക്ക് ഒത്തിരി പേരുമായി ദിവസങ്ങളിൽ സ്നേഹബന്ധം ഉണ്ടാവട്ടെ, സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, അവരുടെ അവരോടൊപ്പം സംസാരിക്കാൻ, ഇടപെടാൻ. നമുക്ക് വേണം പറയാം എന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ, ഞാൻ അധികം പേരോടൊന്നും ചെയ്യുന്നില്ല, സംസാരിക്കത്തില്ല. സ്വരങ്ങളെ നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഓവർകം ചെയ്യുന്നതാണ് കർത്താവിന്റെ കാര്യം. ഈ അപ്പോസ്തലന്മാർ 12 പേര് 12 പേഴ്സണാലിറ്റിയാണ്, പക്ഷേ അവരെ നോക്കി അവരൊക്കെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എന്റെ ഇവിടെ പ്രത്യേകത, നമ്മൾ പലപ്പോഴും വേണ്ടെന്ന് വെച്ചിട്ടാണ് മനുഷ്യന്റെ വീടിലേക്ക് നോക്കിയിട്ട് ആൾക്കാർ തകർന്നിരിക്കുക കേട്ടോ, കുടുംബജീവിതങ്ങൾ തകർന്നിരിക്കുക, നിരാശയിലായിരിക്കുക. നമ്മൾ എത്രയോ സന്തോഷം. ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ ഒരു പാട്ട് പാടിയപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എന്റെ വൻകടമെല്ലാം എന്ത് ചെയ്തു, എന്റെ യേശുവിൻ പ്രാണനായക ജീവൻ എനിക്ക് ഏകീകരണം പാടിന്റെ അതെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. ഞാൻ ഓർത്തു, ദൈവമേ എന്താ ഈ വൻകടങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്ക് 2 കോടി രൂപ കടമുണ്ടെന്നിരിക്കട്ടെ, പലയിടത്തു നിന്ന് കടക്കാരി വരുന്നു, ബാങ്കുകാരി വരുന്നു, ജപ്തിക്കാർ വരുന്നു, ഇങ്ങനെ നിങ്ങളൊരു സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അതി സഹോദര ഞാൻ എന്റെ കടം 2 കോടിയുടെ ചെക്ക് തന്നിട്ട് നിന്റെ കടം കൂടി തീർത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? അതിനേക്കാളും 1000 വരട്ടി വലുതാ നമ്മുടെ പാപത്തിന്റെ കടങ്ങള് കർത്താവ് എഴുതിത്തള്ളിയത്, അവനോട് പാപത്തിന്റെ കടങ്ങളെ നമ്മോട് ക്ഷമിച്ചു തന്നത്. സ്വരങ്ങൾ അതുപോലെ അനേകം പേർ നമ്മുടെ ചുറ്റുകൊണ്ട് പാപത്തിന്റെ ഭാരമായിട്ട്, പാപത്തിന്റെ കടവുമായിട്ട് നിരാശയിൽ നമ്മുടെ ചുറ്റുപാടും അനേകരുണ്ട്. അവരെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനല്ല, ശുശ്രൂഷിക്കുവാൻ. അവനമ്മുടെ മാതൃക പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ദിവസങ്ങൾ നമ്മൾ അനേക ഇടത്തിലേക്ക് കടന്നിരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. സ്വരങ്ങളെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ ഇവിടെ നമ്മൾ നിർത്തരുത്. ഒറ്റയ്ക്ക് ദിവസത്തിൽ കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം, ചുറ്റുമുള്ള ആൾക്കാരുടെ അടുക്കലേക്ക് ആത്മാവിന്റെ ശക്തിയോടെ കടന്നുപോകാൻ എന്നെ സഹായിക്കണം, അവരോട് വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങൾക്ക് കൺവെൻഷൻ കൊടുക്കണം. ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. കർത്താവ് 2 കാര്യങ്ങൾ പറഞ്ഞു, 1 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, 2 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാക്കി വെച്ചിരിക്കുക, ഭൂമിയുടെ ഉപ്പാക്കി വെച്ചിരിക്കുക. ഈ വെളിച്ചം കണ്ട് ആൾക്കാർ വരിക, നമ്മുടെ അടുക്കലേക്ക് വരും, അവരുടെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ അടുക്കലേക്ക് വരും. അവർ വരുമ്പോൾ അവരോട് സുവിശേഷം പറയുവാൻ, ഈ കർത്താവിനെ കുറിച്ച് പറയുവാൻ, ഈ നല്ല രക്ഷകനെ കുറിച്ച് പറയുവാൻ, ഈ സ്നേഹിക്കുന്ന കർത്താവോട് പറയുവാൻ. ഞാൻ എന്തുകൊണ്ടാ പറയാ ഇത്രയും സന്തോഷം? കഴിഞ്ഞ ദിവസം ഞാൻ വയനാട് പോയിരുന്നു, കഴിഞ്ഞ ആഴ്ച. അവിടെ പോയപ്പോഴത്തേന് അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ അവിടെയുള്ള കുടുംബങ്ങൾ, വിൽസൺ എന്ന് പറഞ്ഞ ഒരു സഹോദരനുണ്ട്, നമ്മുടെ ക്യാമ്പ് കൂടി മാനസമരത്തിലുള്ള സഹോദരൻ, കഴിഞ്ഞ 2 വർഷമായി ദൈവഗുരുവിനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിൽസന്റെ അടിയനെ എടുത്ത് പറഞ്ഞു, എന്റെ വെറുതെ ഈ മനുഷ്യൻ കാരണം ഈ ദേശത്ത് അകം കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ ചീത്തുവിളിയും ബഹുമായിരുന്നു ആ കുടുംബത്തിലുണ്ട്. പക്ഷേ ആ സഹോദരിൽ നിന്ന് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുക. വചനം പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് സാക്ഷ്യം പറഞ്ഞു, അതെ എനിക്ക് എന്റെ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ കോപത്തെ കുറച്ചും കൂടെ നിയന്ത്രിക്കണം. ഈ സന്തോഷം കേട്ടോ, ഞങ്ങളുടെ ദേശത്തെ മുഴുവൻ, അതുകൊണ്ട് അവിടെ പ്രാർത്ഥന ഒരു പ്രശ്നമല്ല. കാരണം അറിയോ, കാരണം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇത്രയും നാൾ പ്രശ്നം ഉണ്ടാക്കി വിളിച്ചിട്ട് ഒച്ച കൂട്ടിയാലുള്ള വിഷയമില്ലോ, എത്ര വലിയ ഒച്ച ഉണ്ടാക്കുന്ന പ്രാർത്ഥനക്കാരെയും അവിടെ കൊണ്ടുപോകാം. ചുറ്റുപാട് മുസ്ലിങ്ങളാണ് ഉള്ളത്, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, കാരണം അതിനേക്കാൾ വലിയ ഒച്ച കേട്ടിട്ടാണ് അവർ ബന്ധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ ഒത്തൊപ്പം എന്റെ കണ്ണു നിറഞ്ഞു. ഞാൻ ദൈവമേ ദൈവം ചെയ്യുന്ന വെൻ കാര്യങ്ങൾ അത്ര വലിയ സ്ഥലം, അതുപോലെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ടെന്ന്, ഒത്തിരി പേര് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷിപ്പാണ്. ശുശ്രൂഷയുടെ അവസാനത്തെ കാര്യം കൂടെ പറഞ്ഞോട്ടെ. കർത്താവ് ഒരു മാതൃകയുടെ കാണിച്ചപ്പോൾ അന്ത്യാത്താളത്തിന്റെ സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? തന്റെ പുറം വസ്ത്രം മാത്രം മാറി ഒരു അടിമയുടെ ഒരു പുതപ്പെടുത്ത് ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് നിങ്ങളും പരസ്പരം ചെയ്യുവിൻ. അതുവരെ ശുശ്രൂഷയുടെ കർത്താവ് ഏറ്റവും അവസാനത്തെ ആണിയോടെ എന്താണ് ശുശ്രൂഷ? പേരുണ്ടാക്കുവാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യന് മാനം കിട്ടുവാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർ നല്ലവരെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഒരടിമയെപ്പോലെ തോത്തെടുത്ത് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽപാദം കഴുകാൻ ഉദ്ദേശിച്ചു. അവൻ നമ്മുടെ ദൃഷ്ടി ഉറപ്പിക്കുക. വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അരയിൽ തോത്തെടുത്ത് പാത്രത്തിൽ വെള്ളവുമായി നിൽക്കുക. ഒരാളോട് വ്യക്തിപരമായി സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ വലിയ ആളല്ല. നമ്മൾ പറഞ്ഞറിയോ, ഞങ്ങൾ പാരമ്പര്യം വിട്ടു നിങ്ങളും വിടണം, അങ്ങനെ അത് സുവിശേഷം അല്ലെന്ന്. പാരമ്പര്യം വിടുമെന്ന് പറയും നല്ല സുവിശേഷം. ഈ നല്ലവനായ കർത്താവിനെ കാണിച്ചു കൊടുത്താൽ മതി. ഈ നല്ലവനായ കർത്താവിനെ അരയിൽ ഒരു തോർത്തെടുത്ത് പാത്രത്തിൽ വെള്ളവുമായി. അവിടെ ആർഗ്യുമെന്റ് ഇല്ല, തർക്കങ്ങളില്ല, അവിടെ ഉള്ള കാര്യമാണ് ഈ ശുശ്രൂഷ. അവരുടെ കാൽപാദങ്ങൾ കഴുകുക. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ, അവരോട് നമ്മൾ ദൈവം എന്ന് പറയുമ്പോഴും അവരെ ആത്മീയമായിട്ട് ഉത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ അരയിലൊരു തോർത്തുണ്ടായിരിക്കട്ടെ, പാത്രത്തിൽ വെള്ളം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനാണോ? അത് ശുശ്രൂഷ. ഈ ശുശ്രൂഷ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും ദൈവം സ്നേഹിച്ചിരുന്നു.